Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 16-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകൾ കേൾക്കാമെന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെ വാക്യങ്ങൾ.
അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോടവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി.
ഇന്നത്തെ വചനഭാഗങ്ങൾ ക്രിസ്തുവിന്റെ ഇടയരൂപവും ഇടയഭാവവും വിളിച്ചോതുന്നു. അവിടുന്ന് വിളിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഒരുക്കി ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്നതിന് ജനമധ്യത്തിലേക്ക് അവരെ പറഞ്ഞയച്ചു. ദൈവസ്നേഹവും കരുണയും ജനങ്ങളെ അറിയിക്കുന്നതിനാണ് അവിടുന്ന് അവരെ ആദ്യമായി പറഞ്ഞയച്ചത്. തങ്ങളുടെ ഗുരുനാഥൻ ഏൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നിവർത്തിച്ചു എന്ന ആത്മവിശ്വാസത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് അവർ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്നാൽ അവർ ക്ഷീണിതരാണ്. കാരണം അവർ ജനമധ്യത്തിലായിരുന്നതുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ഹൃദയവ്യഥ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഗ്രാമങ്ങളിലെ നിരന്തരമായ പ്രവർത്തനങ്ങൾ മൂലം പരിക്ഷീണിതരായ ഗുരുവും ശിഷ്യരും ഒരു തോണിയിൽ ഗലീലിയ കടൽ കടന്ന് മറുകരെ തിബേരിയസിലെത്തി. ആരുമറിയാതെ വിജനപ്രദേശത്ത് തെല്ലൊന്ന് വിശ്രമിക്കാനായിരുന്നു യേശു തൻ്റെ ശിഷ്യന്മാരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. സ്വസ്ഥമായി കുറെ പ്രാർത്ഥിക്കാനും വിശ്രമിക്കാനും പിന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കാനും വേണ്ടിയായിരുന്നിരിക്കണം ഈശോ അവരെ അവിടേക്ക് വിളിച്ചു കൊണ്ടുപോയത്. ഇന്നത്തെ ആദ്യ വായനയിൽ ജെറമയ പ്രവാചകൻ ചിതറിപ്പോയ ആടുകളെ ശേഖരിക്കുന്ന നല്ല ഇടയനെക്കുറിച്ച് വിവരിക്കുന്നു. നല്ല ഇടയനെ ചിത്രീകരിക്കുന്നു. ആട്ടിൻപറ്റത്തെ ചിതറിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എങ്കിലും ഞാനവയെ ശേഖരിക്കും, പരിപാലിക്കും. അങ്ങനെ ചിതറിപ്പോയ ആടുകളെ, നഷ്ടപ്പെട്ടു പോയ ആടുകളെ, ദൈവജനത്തെ ഒന്നിപ്പിക്കുന്നവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നും വരുമെന്ന് ഇതാ പ്രവാചകൻ പ്രസ്താവിക്കുന്നു, പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്ന് രാജാവായി വാഴും, തൻ്റെ ജനത്തെ കാരുണ്യത്തോടും നീതിയോടും കൂടെ ഭരിക്കും. നാട്ടിൽ അപ്പോൾ നീതിയും ന്യായവും നടപ്പാക്കപ്പെടും. അങ്ങനെ വളരെ കൃത്യമായും യേശുവിൽ തെളിഞ്ഞ ദൈവത്തിൻ്റെ ഇടയസ്ഥാനവും കാരുണ്യരൂപവും കാലേകൂട്ടി ഇതാ പ്രവാചകൻ ജെറമയ വെളിപ്പെടുത്തി തരുന്നു. ജെറമയയുടെ പ്രവാചക ശബ്ദമാണിത്, ക്രിസ്തുവിൽ സകലതും ഒന്നിപ്പിക്കപ്പെടും എന്ന്. പിന്നീട് പൗലോസ് അപ്പസ്തോലൻ 2-ാം വായനയിൽ ഇത് തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ സമാധാനമാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടുന്ന് ശക്തരുടെ മതിലുകൾ തകർത്ത് സകലരെയും സകലത്തിനെയും സമാധാനത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിക്കുന്നവനാണ് ക്രിസ്തുവെന്ന് പൗലോശ്ലീഹ എഫേസിയർക്ക് എഴുതിയ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു. യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ തിബേരിയസിലേക്ക് ഗലീലിയ കടൽ കടന്നു പോകുന്നത് കണ്ട് വഞ്ചികളിലും കരമാർഗവുമായിട്ട് അവർക്ക് മുന്നേ തന്നെ ധാരാളം ജനങ്ങൾ അവിടെ തിബേരിയസിൽ മറുകരെ എത്തുന്നു. ഇതാ ജനങ്ങൾ ആവേശത്തോടെ അവിടുത്തെ പിൻചെല്ലുകയാണ്. അതിനാൽ യേശുവും ശിഷ്യന്മാരും യഥാർത്ഥത്തിൽ വിശ്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും അതൊന്നും സാധിച്ചില്ല. ഓടിക്കൂടുന്ന ജനത്തെ കണ്ടിട്ട് യേശുവിന് അവരോട് അനുകമ്പ തോന്നി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അവിടുന്ന് അപ്പോൾ പറഞ്ഞത് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണെന്നാണ്. താൻ ഈ ജനത്തിന് ഇടയനാകും. അപ്പോൾ ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന ക്രിസ്തുവിൻ്റെ തന്നെ സ്വരം, ക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകൾ മർക്കോസിൻ്റെ സുവിശേഷ ഭാഗത്ത് പ്രതിഫലിക്കുകയാണ്. ആടുക്കളേക്കാൾ സാധുവായ ഇടയൻ എന്ന പ്രയോഗം ഇവിടെ വളരെ അന്വർത്ഥമാവുകയുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സംഭവിക്കാം. അതായത്, നാം പദ്ധതിയൊരുക്കുന്ന കാര്യങ്ങൾ നിവർത്തിതമാക്കാൻ സാധിക്കാത്ത വിധം അപ്രതീക്ഷിതമായ അടിയന്തര ആവശ്യങ്ങൾ വന്നുകൂടാം, അല്ലെങ്കിൽ വന്നുകൂടുന്നു. ഈ സാഹചര്യത്തിൽ അപരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നാം സന്നദ്ധരാവണം. ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവച്ചും അവരുടെ ആവശ്യങ്ങൾ, സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സഹായം, യഥാർത്ഥ സ്നേഹം, ഉപവിപ്രവൃത്തി. ഇങ്ങനെ അപരനെ സഹായിക്കാനൊരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം ജീവിതത്തിലുണ്ടായാൽ നാം യേശുവിനെയാണ്, നല്ല ഇടയനായ യേശുവിനെയാണ് അനുകരിക്കേണ്ടത്. അവിടുന്ന് ക്രിസ്തു വഞ്ചിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയൊരു പുരുഷാരത്തെയാണ് അവിടെ കണ്ടത്. അവിടുത്തേക്ക് അപ്പോൾ അവരോട് അലിവു തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. എന്നിട്ട് അവിടുന്ന് അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു വചനത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ചിന്താശകലത്തിൽ ഒത്തിരി കാര്യങ്ങൾ സമഗ്രമായി ഒതുക്കിച്ചേർക്കുകയും അല്ലെങ്കിൽ ഉൾച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സുവിശേഷകൻ. ദിവ്യഗുരുവിൻ്റെ മൗലികമായ മനസ്ഥിതിയെ ഒരൊറ്റ വചനത്തിൽ വരച്ചു കാട്ടുകയാണ്, അല്ലെങ്കിൽ വരച്ചു ചേർക്കുകയാണ് സുവിശേഷകൻ മാർക്കോസ്. ഈ ചിത്രീകരണത്തെ ബലപ്പെടുത്താൻ രചയിതാവ് ഉപയോഗിക്കുന്ന ശ്രദ്ധേയമായ മൂന്ന് ക്രിയകൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി കാണുക, രണ്ടാമതായിട്ട് കാരുണ്യം കാട്ടുക, മൂന്നാമതായിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുക. ഈ മൂന്ന് ക്രിയകളും ഇടയനുമായി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കാഴ്ച അല്ലെങ്കിൽ നോട്ടം, അത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ നിസ്സംഗമായൊരു നോട്ടമല്ല, തണുപ്പനോ ഊഷ്മളതയില്ലാത്തതോ ആയ മനോഭാവമല്ല, നോട്ടമല്ല. മറിച്ച് അവിടുത്തെ നോട്ടം ഹൃദയത്തിൻ്റെ നോട്ടമാണ്. അത് സ്നേഹത്തിൻ്റെ സൂക്ഷ്മദൃഷ്ടിയാണ്. കാരണം അവിടുത്തെ ഹൃദയം സ്നേഹസമ്പന്നവും കരുണാർദ്രവുമാണ്. അത് ജനങ്ങളുടെ പ്രതിസന്ധികളോടോ ജീവിതക്ലേശങ്ങളോടോ ഉള്ള വൈകാരികമായ ഒരു പ്രതികരണമല്ല, മറിച്ച് മനുഷ്യരുടെ നിഗൂഢമായ ആവശ്യങ്ങൾ പോലും തിരിച്ചറിയുന്ന കരുണാർദ്രഭാവമാണത്. അല്ല, അതിനുമപ്പുറം അവിടുത്തെ ഹൃദയം മനുഷ്യരോടും മനുഷ്യ ചരിത്രത്തോടും തന്നെ പക്ഷം ചേരുന്ന അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന തുറന്ന ഹൃദയമാണ്. ചുരുക്കത്തിൽ, ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും കരുതലും ക്രിസ്തുവിൽ ഒരു വിധത്തിൽ പുനർനിർവചനം ചെയ്യപ്പെടുന്ന ക്രിയയാണ് നാം കണ്ടത്. മൂന്ന് ക്രിയകൾ: കാണുക, കാരുണ്യം കാട്ടുക, പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുക. വീണ്ടും ജനാസരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിൻ്റെ സഹായത്തിനും സഹതാപത്തിനും അവിടുത്തെ ഉപദേശങ്ങൾക്കുമായി കാത്തിരിക്കുകയും തന്നെ തേടിയെത്തുകയും ചെയ്ത ജനാവലിയെ കണ്ട് മനസ്സലിഞ്ഞ് അവിടുന്ന് ക്രിസ്തു ചിലപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ശിഷ്യന്മാർ ഉൾപ്പെടെ പലരും കരുതിക്കാണാം. ഇല്ല, പിന്നെയോ അവിടുന്ന് അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് ചെയ്തത്. വിശക്കുന്നവർക്കും വഴിതെറ്റിപ്പോയവർക്കും രക്ഷകനായ മിശിഹ ക്രിസ്തു ആദ്യം നൽകുന്ന ഭോജ്യം അവിടുത്തെ തിരുമൊഴികളാണ്, തിരുവചനമാണ്. നമ്മുടെ ജീവിത വഴികളെ തെളിയിക്കാനും നമുക്ക് മാർഗദീപമാകാനും ഈ സത്യവചനം അനിവാര്യമാണ്. ക്രിസ്തുവാകുന്ന സത്യമില്ലാതെ, ക്രിസ്തുവാകുന്ന വചനമില്ലാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനോ ജീവിതങ്ങൾക്ക് ദിശാബോധം നൽകാനോ സാധ്യമല്ല. ഒരാൾ ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അതിനാൽ അയാളുടെ ജീവിത ദിശ നഷ്ടമാകുന്നു. ജീവിതം നിരാശയിലേക്കും അസംതൃപ്തിയിലേക്കും വഴുതി വീഴാൻ സാധ്യതയുണ്ട്. യേശു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായി മുന്നേറാം. ദൈവസ്നേഹത്തിൽ നാം മുന്നേറും, അതുപോലെ സഹോദരസ്നേഹത്തിലും. ലോകത്തിനു വേണ്ടിയും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയും യേശു സ്വയാർപ്പണം ചെയ്തു. അവിടുന്ന് തന്നെ തന്നെ ദാനമായി നൽകി. അങ്ങനെ അവിടുന്ന് നമുക്ക് സ്നേഹത്തിൻ്റെ മാതൃക നൽകുകയും സ്നേഹത്തിൻ്റെ പാഠം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. സേവനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മനോഭാവത്തോടെ സഹോദരങ്ങളുടെ ജീവിത വ്യഥകളിലും ക്ലേശങ്ങളിലും പങ്കുചേരാൻ നമ്മെ സഹായിക്കണേ എന്ന് നല്ല ഇടയനായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് കൃപാലുവായ ഇടയനാണ്. അവിടുന്ന് നമുക്ക് നിത്യജീവന്റെ രക്ഷ തരുന്ന നല്ല ഇടയനാണ്.
നാഥൻ കൃപാലുവിടയൻ മമ ജീവരക്ഷ തരുവോ, പൂവോലും പുൽത്തകിടികൾ മേച്ചിൽ വിരിച്ചവയല്ലോ.
നാഥൻ കൃപാലുവിടയൻ
തെളിവാർന്ന തീർത്ഥപാനം ചെയ്തു വിശ്രാന്തിയണയ പീയൂഷ ശീതളമാകും ആരംഭ്യ നിലയം പോകും ആരംഭ്യ നിലയം പോകും.
നാഥൻ കൃപാലുവിടയൻ
കുറവേതുമേ എനിക്കില്ല സുഖമോലുമെൻ്റെ വാസം നാഥൻ്റെ മേട്ടിലെന്നും ആനന്ദമേളനമല്ലോ ആനന്ദമേളനമല്ലോ.
നാഥൻ
പോലെ മൃത്യു നിഴലോ ചൂഴ്ന്നാലുമാകെ വിരവിൽ നൈരാശ്യമേന്തി ഭീരു ആകില്ല ഞാനൊരു തെല്ലും ആകില്ല ഞാനൊരു തെല്ലും.
ഗാനമാലപിച്ചത് ഡോക്ടർ സതീഷ് ഭട്ടും സംഘവുമാണ്. ഇത് സങ്കീർത്തനം 22 ഗാനാവിഷ്കാരമാണ്. ഒരുക്കിയത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവും.
സുപഥേ നയിക്കുന്നതണ്ടും നീയേകുമൂന്നുവടിയും ധീരാത്മഭാവനാക്കാൻ എന്നേ അനുഗമിക്കും. നവതൈലലേപസുധയാൽപൂഷണിടയൻ പാനീയ ഭോജനങ്ങൾ സമ്പൽവിധേന തരുന്നു സമ്പൽവിധേന തരുന്നു. കൃപയും നല്ല ശിശുമെല്ലാം ഏകീടുവോ നിന്നിടയ വാഴും സൗഭാഗ്യമോടെ ഞാൻ നിൻ ഗൃഹാന്തികത്തിൽ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 16 ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.